എആർഎൻ ന്യൂസ് സെന്ററിൽ നിന്നും വാർത്തകളുമായി ഫസ്ലു. യുഎഇയിലെ മുസ്ലിം ദേവാലയങ്ങളിൽ കോവിഡിനെ തുടർന്ന് നിർത്തിവച്ചിരുന്ന വെള്ളിയാഴ്ച പ്രാർത്ഥനകൾ പുനരാരംഭിക്കുന്നു. ഡിസംബർ 4 മുതലാണ് ഉപാധികളോടെ ജുമുഅ നിസ്കാരത്തിന് അനുമതി നൽകുന്നത്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അതിതീവ്ര ചുഴലിക്കാറ്റായി തമിഴ്നാട് ഭാഗത്തേക്ക് നീങ്ങുകയാണ്. തമിഴ്നാട്ടിൽ നാളെ പൊതു അവധി പ്രഖ്യാപിച്ചു. പുതുച്ചേരിയിൽ 26-ാം തീയതി വരെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ചെയ്തു. ചെന്നൈ തുറമുഖം അടച്ചു. കപ്പലുകൾ സുരക്ഷിത മേഖലകളിലേക്ക് മാറ്റി. 11 ട്രെയിൻ റദ്ദാക്കി. 7 ജില്ലകളിൽ പൊതുഗതാഗത സംവിധാനങ്ങൾ നിർത്തലാക്കി. തമിഴ്നാട്, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു. സാഹചര്യം നേരിടാൻ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ സഹായവും പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സുരക്ഷാ വെല്ലുവിളി ഉയർത്തിയെന്ന 43 മൊബൈൽ ആപ്ലിക്കേഷൻ നിരോധിച്ചതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. ചൈനീസ് റീറ്റെയിൽ കമ്പനിയായ അലിബാബ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള 4 നിരവധി ചൈനീസ് കമ്പനികളുടെ ആപ്പുകൾ ഇന്ന് നിരോധിച്ചവയിൽ ഉൾപ്പെടുന്നുണ്ട്. കേരളത്തിൽ 5420 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. അതേസമയം 5149 പേരുടെ അസുഖം ഭേദമാവുകയും ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്.
ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് 5420 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. 24 പേരാണ് മരണമടഞ്ഞത്. 4693 പേർക്കും സമ്പർക്കം മൂലമാണ് ഇന്ന് രോഗബാധയുണ്ടായത്. ഉറവിടമറിയാത്ത 592 പേരുണ്ട്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 52 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 59983 സാമ്പിളുകളാണ് പരിശോധന നടത്തി. 5149 പേർ രോഗമുക്തരായി.
കോവിഡ് വ്യാപനം രൂക്ഷമായ ഡൽഹി, കേരളം, മഹാരാഷ്ട്ര തുടങ്ങിയ 8 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിലൂടെ ചർച്ച നടത്തി. വാക്സിൻ എപ്പോൾ ലഭ്യമാകുമെന്ന് പറയാനാകില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ശാസ്ത്രജ്ഞർ വാക്സിൻ വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. വാക്സിൻ വിതരണത്തിനായി കേന്ദ്രവും സംസ്ഥാനങ്ങളും യോജിച്ച് പ്രവർത്തിക്കുമെന്നും മുഖ്യമന്ത്രിമാരുമായുള്ള ചർച്ചയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. സ്പുട്നിക് 5 കോവിഡ് വാക്സിൻ 95% ഫലപ്രദമാണെന്ന് റഷ്യ അവകാശപ്പെടുന്നു. പരീക്ഷണത്തിന്റെ ഭാഗമായ 18794 പേരിൽ 39 പേർക്ക് മാത്രമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 28 ദിവസത്തിന് ശേഷം പരീക്ഷണ ഫലം വിലയിരുത്തുമ്പോൾ 91.4%, 42 ദിവസത്തിന് ശേഷം വിലയിരുത്തിയപ്പോൾ 95% ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും റഷ്യ പറയുന്നു. വിവാദമായ പോലീസ് നിയമ ഭേദഗതി സംസ്ഥാന സർക്കാർ പിൻവലിച്ചു. ഭേദഗതി പിൻവലിക്കാനുള്ള ശുപാർശ മന്ത്രിസഭായോഗം അംഗീകരിച്ചു. ഭേദഗതി റദ്ദാക്കാനുള്ള ഓർഡിനൻസ് ഇനി ഗവർണറുടെ അംഗീകാരത്തിനായി അയയ്ക്കും. പൊതുസമൂഹവും മാധ്യമങ്ങളും ഉയർത്തിയ ശക്തമായ പ്രതിഷേധം പരിഗണിച്ചാണ് സർക്കാർ തീരുമാനത്തിൽ നിന്നും പിറകോട്ടു പോകുന്നത്. പോലീസ് നിയമ ഭേദഗതിയെ രാജ്യാന്തര മാധ്യമപ്രവർത്തക സംഘടനയായ ഇന്റർനാഷണൽ പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എതിർത്തിരുന്നു. കേരളത്തിന് മാത്രമല്ല ഇന്ത്യയ്ക്കാകെ ഭീഷണിയാകുന്ന നിയമനിർമ്മാണമാണ് ഇത് എന്നായിരുന്നു രാജ്യാന്തര തലത്തിലെ മുൻനിര മാധ്യമപ്രവർത്തകർ ഉൾപ്പെട്ട സംഘടന വാർത്താക്കുറിപ്പിൽ കുറ്റപ്പെടുത്തിയിരുന്നത്. തിരുവനന്തപുരം എയർപോർട്ടിന് നടത്തിപ്പ് അദാനി ഗ്രൂപ്പ് നൽകിയതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ പരാതി നൽകി. അദാനിക്ക് വിമാനത്താവളം കൈമാറാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഹൈക്കോടതി ശരിവച്ചതാണ്. അതിനെ ചോദ്യം ചെയ്താണ് സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ. സംസ്ഥാന സർക്കാരിനെ മറികടന്ന് അദാനി ഗ്രൂപ്പിന് എയർപോർട്ടിന് നടത്തിപ്പ് കൈമാറുന്നതിൽ ക്രമക്കേടുണ്ട്. എയർപോർട്ടിന്റെ ഭൂമി ഏറ്റെടുക്കലടക്കമുള്ള നടപടി സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കിയതാണ്. അതിനാൽ വിമാനത്താവള നടത്തിപ്പ് കേരള സർക്കാർ രൂപീകരിക്കുന്ന കമ്പനിക്ക് വേണം. കൊച്ചി, കണ്ണൂർ എയർപോർട്ടിന് നടത്തിപ്പും കേരള സർക്കാരിന് ഓഹരി പങ്കാളിത്തമുള്ള കമ്പനികൾക്കാണ്. അതേസമയം അദാനി ഗ്രൂപ്പിന് എയർപോർട്ട് നടത്തി മുൻപരിചയമില്ലെന്നും സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിലുണ്ട്. തിരുവനന്തപുരം എയർപോർട്ട് സ്വകാര്യവൽക്കരിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ മുമ്പേ ഉറപ്പ് നൽകി ാണെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. ടെലിവിഷൻ ചാനൽ റേറ്റിംഗ് തട്ടിപ്പ് കേസിൽ മുംബൈ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. റിപ്പബ്ലിക് ടിവിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനടക്കം 12 പേരെ പ്രതികളാക്കിയാണ് കുറ്റപത്രം നൽകിയിട്ടുള്ളത്. അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ടിവിയുടെ വിതരണ മേധാവി ഘനശ്യാം സിംഗ് ആണ് കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ചാനൽ റേറ്റിംഗിൽ ഉൾപ്പെട്ട ഏജൻസിയായ ഹൻസ റിസർച്ചിലെ ഉദ്യോഗസ്ഥരും മറ്റ് 2 ചാനലിലെ ഉദ്യോഗസ്ഥരും പ്രതിപട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. ബാർക്ക് അംഗങ്ങളും ഫോറൻസിക് ഓഡിറ്റർമാരും സാക്ഷിപ്പട്ടികയിൽ ഉൾപ്പെടുന്നു. 2 പ്രതികളുടെ മൊഴി മജിസ്ട്രേറ്റിന് മുന്നിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മിശ്ര വിവാഹം തടയാൻ ഉത്തർപ്രദേശ് സർക്കാർ ഓർഡിനൻസ് ഇറക്കി. ഉത്തർപ്രദേശ് നിയമവിരുദ്ധ മതപരിവർത്തന നിരോധന ഓർഡിനൻസ് എന്ന പേരിലാണ് പുതിയ ഓർഡിനൻസ്. പ്രലോഭിപ്പിച്ചും സമ്മർദ്ദം ചെലുത്തിയും മതം മാറ്റുന്നത് ഓർഡിനൻസ് പ്രകാരം കുറ്റകരമാണ്. വിവാഹ ആവശ്യത്തിനായി മാത്രം നടക്കുന്ന മതപരിവർത്തനങ്ങളും കുറ്റകരമാണ്. വിവാഹശേഷം മതപരിവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്നവർ കുറഞ്ഞത് 2 മാസം മുമ്പെങ്കിലും ജില്ലാ കലക്ടറെ അറിയിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് പെൺകുട്ടികളുടെ കുടുംബാംഗങ്ങൾക്ക് പരാതി നൽകാം. നിയമം ലംഘിച്ചാൽ 10 വർഷം വരെ തടവും 50,000 രൂപ പിഴയുമാണ് ശിക്ഷ. പുതിയ നിയമപ്രകാരം കേസെടുത്താൽ ജാമ്യം ലഭിക്കുകയുമില്ല. പങ്കാളിയെ തെരഞ്ഞെടുക്കുന്നത് മൌലിക അവകാശത്തിന്റെ ഭാഗമാണെന്ന് അലഹബാദ് ഹൈക്കോടതി സുപ്രധാന വിധി പറഞ്ഞതിന് പിന്നാലെയാണ്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗം ഓർഡിനൻസിന് അംഗീകാരം നൽകിയിട്ടുള്ളത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ജംഷഡ്പൂർ ക്ലബിനെ ചെന്നൈയിൻ FC 1-2 ഗോളിന് പരാജയപ്പെടുത്തി. അനിരുദ്ധ് ഥാപ്പ, ഇസ്മയിൽ ഇസ്മ എന്നിവർ ചെന്നൈ ടീമിനു വേണ്ടി ഗോൾ നേടി. വാൽസിംഗ്സ് ജംഷഡ്പൂരിനായി വലകുലുക്കുകയും ചെയ്തു. ഇതോടെ വാർത്ത ബുള്ളറ്റിൻ സമാപിച്ചു. കൂടുതൽ വാർത്തകൾ നാളെ രാവിലെ 7 മണിക്ക്. സ്റ്റേ വിത്ത് അസ്.